आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
ഹലോ, ഞാൻ രവീഷ് കുമാർ. ബി ജെ പിയുടെ ധൻവീർ കർണന്റെ പേര് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഇതേ കർണൻ തന്നെയാണ് ബി ജെ പിക്ക് സംഭാവന നൽകുമ്പോൾ ആർക്കുമാവില്ല തന്റെ സംഭാവന. മറ്റൊരു പാർട്ടിയുടെയും നേതാക്കളിൽ നിന്ന് ഇത്രയും കാര്യമായ സംഭാവനകൾ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ സംഭാവന നൽകുന്ന കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ പണം നന്നായി വിനിയോഗിക്കും. ഒന്നാമതായി, 12,930 കോടി സംഭാവനയായി ലഭിച്ച ഒരു പാർട്ടി എന്തിനാണ് അതിന്റെ പ്രവർത്തകരോട് കൂടുതൽ ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അതിന്റെ മുതിർന്ന നേതാക്കൾ ഇത്രയും ഗണ്യമായ തുക സംഭാവന ചെയ്യുന്നത്? പക്ഷേ 12,930 കോടി പാർട്ടിയുടെ ഖജനാവിലേക്ക് നേരിട്ട് ഗുണം ചെയ്തുവെന്ന് കരുതരുത്. പ്രത്യേകിച്ചും അതിന്റെ ദേശീയാധ്യക്ഷൻ JP നദ്ദ 1,000 രൂപ സംഭാവന നൽകിയതിനാൽ. ഇലക്ടറൽ ബോണ്ട് തുറന്നുകാട്ടിയ മാധ്യമപ്രവർത്തകർക്കൊപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്യും. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. മാർച്ച് 1 രാഷ്ട്രപതി തന്നെ ട്വീറ്റ് ചെയ്ത രസീതിനെക്കുറിച്ചാണിത്. 1,000 രൂപ സംഭാവന ചെയ്തവരിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സ്മൃതി ഇറാനിയും ഉൾപ്പെടുന്നു. 2019 സത്യവാങ്മൂലത്തിൽ സ്മൃതി ഇറാനിയുടെ ആസ്തി 8 കോടിയാണ്. 10 വർഷമായി മന്ത്രിമാരായി സ്മൃതി ഇറാനിയും പീയൂഷ് ഗോയലും 1,000 രസീത് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും 2,000 രൂപ വീതം സംഭാവന നൽകിയതിന്റെ രസീത് ഇതാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മാത്രമാണ് 2,000 രസീത് നൽകി ഇവ രണ്ടും യോജിപ്പിച്ചത്. എല്ലാവർക്കുമുള്ള വിശദാംശങ്ങൾ ഞങ്ങളുടെ പക്കലില്ല. പക്ഷേ ഈ പ്രവണത തുടർന്നാൽ മോദി മന്ത്രിസഭയിൽ നിന്നുള്ള മൊത്തം സംഭാവന തുക 100,000 പോലും എത്തില്ലെന്ന് തോന്നുന്നു. ഈ മന്ത്രിമാരെ സ്വീകരിക്കാൻ കുതിരവണ്ടികളും ജനക്കൂട്ടവും ഒരുക്കുന്നതിന് ജില്ലയിലെ BJP പ്രവർത്തകർ എത്രമാത്രം ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഈ വ്യക്തികൾ തങ്ങളുടെ 1,000 രൂപ സംഭാവനകളിലൂടെ പ്രകടിപ്പിച്ച ഉദാരമനസ്കത ശ്രദ്ധേയമാണ്. സുതാര്യത ഉറപ്പാക്കാൻ രസീദ് അവർ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 12,930 കോടി സംഭാവനയായി ലഭിച്ച പാർട്ടി എന്തിനാണ് ഈ നേതാക്കളുടെ കീശയിൽ നിന്ന് 1,000 രൂപ പിഴിഞ്ഞെടുക്കുന്നത്? അവർക്കായി പാർട്ടിക്ക് സ്വന്തം ഫണ്ടിൽ നിന്ന് 5,000 രൂപ അനുവദിക്കാമായിരുന്നില്ലേ? പ്രത്യക്ഷത്തിനു വേണ്ടിയാണെങ്കിൽ പോലും മുതിർന്ന നേതാക്കളിൽ നിന്നുള്ള സംഭാവന തുക കുറച്ചുകൂടി ഗണ്യമായി കാണപ്പെടും. മാത്രമല്ല, ഈ സംഭാവന ഇന്ത്യയുടെ വികസനത്തിനു വേണ്ടിയുള്ളതാണ്. അവരുടെ 5,000 രൂപയ്ക്ക് നന്ദി പറഞ്ഞ് ഇത്രയും വലിയ രാജ്യം എങ്ങനെ വികസിതമാകുമെന്ന് ഇന്ന് നമ്മൾ അന്വേഷിക്കും. നിങ്ങൾ രവീഷ് കുമാർ ഉദ്യോഗസ്ഥനെയും പരിശോധിക്കണം. അല്ലാത്തപക്ഷം ഇന്ത്യ എങ്ങനെ വികസിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമായേക്കാം. narendramodi.in/donation എന്ന ലിങ്ക് ലാപ്ടോപ്പിലും ഫോണിലും വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരു പേജ് തുറക്കുന്നു. ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് 5, 50, 100, 500, 1,000, 2,000 തുകകൾ സംഭാവന ചെയ്യാം. നിങ്ങളുടെ ഇമെയിലും ഫോൺ നമ്പറും ആവശ്യപ്പെടും. എന്നാൽ ആരാണ് ബോണ്ട് നൽകിയതെന്നതിന്റെ ഒരു രേഖയും സൂക്ഷിച്ചിട്ടില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതും ഇതേ പാർട്ടിയാണ്. 2,000 രൂപ വരെ നൽകുന്നവർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതില്ലെന്നാണ് ചട്ടം. പിന്നെ എന്തിനാണ് 5, 50 രൂപ സംഭാവന നൽകുന്നവരോട് ഇമെയിലും ഫോൺ നമ്പറും ചോദിക്കുന്നത്? എന്നിട്ടും ബോണ്ടുകൾ വഴി 1 കോടി സംഭാവന നൽകിയവരുടെ രേഖകൾ സൂക്ഷിക്കുന്നില്ലെന്ന് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. നിങ്ങൾ വൈരുദ്ധ്യം കാണുന്നുണ്ടോ? കോൺഗ്രസും മറ്റ് പാർട്ടികളും സമാനമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഫോണിൽ തുറക്കുമ്പോൾ മറ്റൊരു ഓപ്ഷൻ ദൃശ്യമാകുന്നു. നിങ്ങൾ 2,000 കൂടുതൽ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇതൊരു പ്രത്യേക പേജിലേക്ക് നയിക്കുന്നു. 20,000 കൂടുതലുള്ള സംഭാവനകൾക്ക് പാൻ കാർഡ് വിശദാംശങ്ങൾ ആവശ്യമാണ്. കൂടാതെ വെബ്സൈറ്റ് 1 കോടി വരെ സംഭാവന നൽകാനും സൗകര്യമൊരുക്കുന്നു. ഇതിനർത്ഥം പ്രധാനമന്ത്രി മുതൽ സ്മൃതി ഇറാനി വരെ എല്ലാവർക്കും 2,000 സംഭാവന നൽകാനും 20,000 സംഭാവന നൽകാനും അവസരമുണ്ടായിരുന്നു. മന്ത്രിമാർ അവരുടെ രസീതുകൾ പരസ്യമാക്കുമ്പോൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് വ്യക്തമാണ്. വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യവും അവർ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ കോടികളുടെ ബോണ്ടുകൾ സംഭാവന ചെയ്ത വ്യക്തികളെക്കുറിച്ച് തങ്ങൾക്കറിയില്ലെന്ന് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതെങ്ങനെ? 2014 നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തെ പിന്തുണയ്ക്കുന്നതിനായി ഒരു സംഭാവന കാമ്പയിൻ ആരംഭിച്ചു. ആ സമയത്ത് BJP ഇടയ്ക്കിടെ ദാതാക്കളുടെ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്തിരുന്നു. ഉദാഹരണത്തിന്, 2014 ഫെബ്രുവരി 22 പ്രധാനമന്ത്രി നിധിയിലേക്കുള്ള മോദിയുടെ 500-ാമത്തെ സംഭാവനയാണ് ആകാശ് ഗാർഗ് എന്ന് ഒരു ട്വീറ്റ് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം ചിത്രം യഥാർത്ഥത്തിൽ അതേ ഫണ്ടിലേക്കുള്ള 1000-ാമത്തെ ദാതാവായി തിരിച്ചറിഞ്ഞ ശ്യാം ശർമ്മയുടേതാണെന്ന് മറ്റൊരു ട്വീറ്റ് തിരുത്തി. അന്ന് BJP തങ്ങളുടെ സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമായി പങ്കുവച്ചിരുന്നു. എന്നാൽ സുതാര്യതയുടെ മറവിൽ ഇലക്ടറൽ ബോണ്ടുകൾ അവതരിപ്പിച്ചതോടെ സംഭാവന നൽകുന്നവരെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് പാർട്ടി അവകാശപ്പെട്ടു. ഒരു BJP പ്രവർത്തകനും അവരുടെ ആവേശത്തിൽ തങ്ങളുടെ പൂർവിക സ്വത്തുക്കൾ മുഴുവൻ ദാനം ചെയ്തില്ല എന്ന് പ്രതീക്ഷിക്കാം. പ്രമുഖ നേതാക്കൾ 1000-ാമോ 2000-ാമോ പോലുള്ള മിതമായ തുകകൾ സംഭാവന നൽകുമ്പോൾ അതിനനുസരിച്ച് അവരുടെ സംഭാവനകൾ കണക്കാക്കണമെന്ന് അവർ പരിഗണിക്കണം. ഈ വ്യക്തികൾ അമിതമായി സംഭാവന നൽകാത്തത് ഭാഗ്യമാണ്. അല്ലാത്ത പക്ഷം അവരുടെ സംഭാവനകൾ മാത്രം 12,930 കോടിയുടെ അമ്പരപ്പിക്കുന്ന അക്കൗണ്ടുമായി പൊരുത്തപ്പെട്ടിരിക്കാം. ലോട്ടറി രാജാവിൽ നിന്നും എനർജി ഡ്രിങ്ക് വിൽപ്പനക്കാരനിൽ നിന്നും ഗണ്യമായ സംഭാവനകൾ നിസ്സാരമാണെന്ന് തോന്നുന്നു. 2018-ും 2023-ും ഇടയിൽ 20 പാർട്ടികൾ സ്വീകരിച്ച സംഭാവനകളിൽ 12,930 കോടി സംഭാവനയുമായി BJPയാണ് പട്ടികയിൽ മുന്നിൽ. രാജ്നാഥ് സിംഗ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോൾ 2014 മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട MP മാർ, MLA മാർ, കൌൺസിലർമാർ എന്നിവരോട് 1 മാസത്തെ ശമ്പളം പ്രധാനമന്ത്രി ഫണ്ടിനായി മോദിക്ക് സംഭാവന ചെയ്യാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. സങ്കൽപ്പിക്കുക, ഈ വ്യക്തികൾ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കാൻ 1 മാസത്തെ ശമ്പളം സംഭാവന ചെയ്തു. അധികാരമേറ്റ ശേഷം മോദി തന്നെ 2000 രൂപ സംഭാവന നൽകി. 2014-ൽ പ്രധാനമന്ത്രിയായപ്പോൾ BJP തനിക്ക് അമ്മയെപ്പോലെയാണെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് MLA മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാൻ കഴിഞ്ഞതിൽ പാരിട്ടിക്ക് സംഭാവന നൽകിയവരും പ്രവർത്തിച്ചവരും കുറവല്ലെന്നാണ് കരുതുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ED പരിശോധന ഒഴിവാക്കാൻ വ്യക്തികൾ സംഭാവന നൽകിയതിനു ശേഷം പാർട്ടിയിൽ ചേരുകയോ അവരുടെ സ്വത്ത് കൊണ്ടുവരികയോ ചെയ്യാമെന്നും അവർ മനസ്സിലാക്കണം. എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ആരെങ്കിലും ED നിന്ന് സംരക്ഷിക്കുമോ? പ്രത്യേകിച്ച് അത് പ്രതിപക്ഷ നേതാവിൻ്റെതാണെങ്കിൽ. ഈ ചോദ്യം ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഉന്നയിക്കുന്നത്. ഇലക്ടറൽ ബോണ്ട് നിയമത്തിലൂടെ 8,251 കോടി രൂപ സംഭാവന ചെയ്യാൻ സഹായിച്ച നേതാക്കൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൂടുതൽ സംഭാവന നൽകാൻ നിർബന്ധിതരാകാതിരിക്കാനുള്ള ഒരു കാരണവുമാകാം. 2,000 രൂപ സംഭാവന നൽകിയാൽ മതിയാകും. 2018 ഡിസംബർ 8 BJP അതിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ പുറത്തിറക്കിയ ഒരു പോസ്റ്ററിലേക്കാണ് ഇത് നമ്മെ എത്തിക്കുന്നത്. പ്രധാനമന്ത്രി സൈനികർക്കൊപ്പവും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചും സുരക്ഷിത ഇന്ത്യയ്ക്കായി സംഭാവനകൾ ക്ഷണിച്ചുമാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ദാതാക്കൾക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരവും വാഗ്ദാനം ചെയ്തു. പ്രധാനമന്ത്രിയെ കണ്ട ദാതാക്കളുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ ക്യാമ്പയിൻ സൈനികരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചു എന്നതും നിർണായകമാണ്. 4 വർഷത്തിനു ശേഷം 2022 അഗ്നിവീർ യോജന അവതരിപ്പിച്ചു. സൈനികരുടെ സേവനം 4 വർഷമായി പരിമിതപ്പെടുത്തി. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികവും ദീൻദയാൽ ഉപാധ്യായയുടെ ചരമവാർഷികവും പ്രമാണിച്ച് 5 രൂപ മുതൽ 1,000 രൂപ വരെ സംഭാവനകൾ അനുവദിച്ച ക്യാമ്പയിൻ ടു മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എന്ന പേരിൽ 2021 ഡിസംബർ 25 മുതൽ 2022 ഫെബ്രുവരി 11 വരെ BJP ഒരു പ്രചാരണം നടത്തി. കൂടാതെ 2018-ൽ BJPക്ക് വേണ്ടി ധനസമാഹരണത്തിനായി ദന്തേരാസിൽ ഒരു സംഭാവന ക്യാമ്പയിൻ ആരംഭിച്ചു. 2018-ൽ ഇലക്ടറൽ ബോണ്ടുകൾ അവതരിപ്പിച്ചത് BJPയുടെ നിരവധി സംഭാവന ക്യാമ്പയിനുകളുമായി ഒത്തുപോകുന്നു. 2017 മുതൽ 2018 വരെയും 2022 മുതൽ 2023 വരെയുമിടയിൽ അംഗത്വ ഫീസിൽ നിന്നും ആജീവനാന്ത സംഭാവന ഫണ്ടിൽ നിന്നും 209 കോടി BJPക്ക് ലഭിച്ചു. 170 കോടി ആജീവനാന്ത സംഭാവന ഫണ്ടിൽ നിന്ന് മാത്രം. 2018-ഉം 2019 ഏപ്രിലിനുമിടയിൽ ഇലക്ടറൽ ബോണ്ടുകളിൽ നിന്ന് ലഭിച്ച തുക വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ തീരുമാനം ഈ കാലയളവ് ഉൾക്കൊള്ളുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഇടയ്ക്കിടെ സംഭാവന ക്യാമ്പയിനുകൾ നടത്തുന്നു. പാർട്ടി നേതാക്കൾ, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും, അവർ സംഭാവന നൽകുമ്പോൾ അത് പ്രഖ്യാപിക്കുന്നു. ഒരു സാധാരണ ദാതാവ് സംഭാവന നൽകിയാൽ അവർ അത് പരസ്യപ്പെടുത്തുന്നു, പലപ്പോഴും ഒരു ഫോട്ടോ ട്വീറ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനം സംഭാവന നൽകിയാൽ അവർ നിശബ്ദത പാലിക്കുന്നു. ഈ യുക്തി സവിശേഷമാണ്. കോൺഗ്രസ് വക്താവ് പവൻ കേര 600,000-ത്തിലധികം സംഭാവന നൽകി. ജയറാം രമേശ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ 1,38,000 സംഭാവന നൽകി തങ്ങളുടെ സംഭാവനകൾ തുറന്നു പറഞ്ഞു. കോൺഗ്രസിന് സംഭാവനയായി ലഭിച്ചത് 2,000 കോടിയിൽ താഴെയാണ്. പാർട്ടി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. മാത്രമല്ല, ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ ചില അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും കനത്ത പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിന് പുറത്തായിരുന്നിട്ടും പരിമിതമായ സംസ്ഥാന സർക്കാരുകളുണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കൾ സംഭാവന കാമ്പയിൻ ആരംഭിച്ചെങ്കിലും കേവലം 1000മോ 2000മോ നൽകിയില്ല. രാഷ്ട്രീയ സംഭാവനകളുടെ ഉറവിടങ്ങളെയും തുകകളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നേടുന്നത് വെല്ലുവിളിയാണ്. 8252 കോടി രൂപ ബിജെപിക്ക് ലഭിച്ചതായി ഇലക്ടറൽ ബോണ്ടുകൾ സൂചിപ്പിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് സ്ക്രോൾ വെബ്സൈറ്റ് കണക്കാക്കിയ പ്രകാരം ഇലക്ടറൽ ട്രസ്റ്റുകൾ, പണം, ബാങ്ക് കൈമാറ്റങ്ങൾ എന്നിവയിൽ നിന്നുള്ള തുകകൾ ചേർത്താൽ ആകെ 12,930 കോടിയിലെത്തുന്നു. ബോണ്ടുകളെ ചുറ്റിപ്പറ്റി വിവാദങ്ങളുണ്ടെങ്കിലും അവ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള ഏക മാർഗമല്ല. ഒരു ദേശീയ പാർട്ടിക്ക് ഏകദേശം 13,000 കോടിയും മറ്റൊന്നിന് 2,000 കോടിയിൽ താഴെയുമുള്ള ഫണ്ടിലെ അസമത്വം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ അനിവാര്യമായും ബാധിക്കും. ബിജെപിയുടെ പരസ്യങ്ങൾ കൂടുതൽ ദൃശ്യമാകും. എഡിആറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 മുതൽ 2021 വരെയും 2022 മുതൽ 2023 വരെയും ഇടയിൽ ബിജെപിയുടെ വരുമാനം 23% ത്തിലധികം വർദ്ധിച്ചു. 1917 കോടിയിൽ നിന്ന് 2,360 കോടിയായി. 2022 മുതൽ 2023 വരെയിൽ ദേശീയ പാർട്ടികൾക്ക് ലഭിച്ച മൊത്തം ഫണ്ടിന്റെ 77% ബിജെപിക്ക് ലഭിച്ചു. 1917 കോടി ബിജെപിക്കും 541 കോടി കോൺഗ്രസിനും. തങ്ങളുടെ പ്രവർത്തകർക്ക് പെൻഷനും പാർട്ടി ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും നൽകാൻ മതിയായ ഫണ്ടുള്ള ബിജെപി സാമ്പത്തികമായി മറ്റെല്ലാ പാർട്ടികളെയും മറികടന്നു. 12,930 കോടി രൂപ അസാധാരണമാണ്. കൂടാതെ ഇഡി പോലുള്ള ഏജൻസികളുടെ അന്വേഷണത്തെ ഭയന്ന് മറ്റു പാർട്ടികളിൽ നിന്നുള്ള സമ്പന്നരായ സ്ഥാനാർത്ഥികൾ ബിജെപിയിൽ ചേരുന്നു. ഇത് പ്രതിപക്ഷത്തെ സാമ്പത്തികമായി തളർത്തുക മാത്രമല്ല മനുഷ്യവിഭവശേഷി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഭയന്ന് ബിജെപിയിൽ ചേരുന്നവരെ കൂറുമാറിയവരായാണ് കാണുന്നത്. പക്ഷേ അത് കൂടുതൽ നിർബന്ധിതരാകുന്നതിന് സമാനമാണ്. നേതാക്കൾ മുതൽ പ്രവർത്തകർ വരെ എല്ലാവരും ആൻഡ് കോട്ട് തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു. ആൻഡ് കോട്ട് വെളിപ്പെടുത്തിയ തുകകൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. കാരണം വിവിധ മാർഗങ്ങളിലൂടെ പണം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തുന്നു, ഇവിടെ കണക്കിലെടുക്കുന്നില്ല. ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. മാത്രമല്ല പലതും അജ്ഞാതമായി തുടരുകയും ചെയ്യുന്നു. വിവരാവകാശ പ്രവർത്തകൻ ലോകേഷ് ബത്രയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. 2023 നവംബറിൽ സുപ്രീംകോടതി ബോണ്ടുകളെക്കുറിച്ചുള്ള ഹിയറിംഗുകൾ അവസാനിപ്പിക്കുകയും തീരുമാനം മാറ്റിവെക്കുകയും ചെയ്തു. എന്നിട്ടും സർക്കാർ ബോണ്ടുകൾ അച്ചടിക്കുന്നത് തുടർന്നു. 1 കോടി വീതമുള്ള 8,350 ബോണ്ടുകൾ അച്ചടിച്ചു. ആരാണ് ഇവ എൻക്യാഷ് ചെയ്തതെന്ന് കണ്ടെത്തുകയാണ് ഇപ്പോൾ വെല്ലുവിളി. ബോണ്ടുകൾ അച്ചടിക്കുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 13.50 കോടി രൂപ കമ്മീഷനായി ഈടാക്കിയതായും ബത്ര കണ്ടെത്തി. ഇത് ഇന്ത്യയിലെ സാധാരണ നികുതിദായകർ വഹിക്കുന്നു. ബോണ്ടുകൾ വാങ്ങുന്നയാൾ കമ്മീഷൻ നൽകുന്നില്ല, പകരം അത് സർക്കാർ ധനസഹായം നൽകുന്നു, പ്രധാനമായും പൊതുജനങ്ങൾ. ഇതൊരു തന്ത്രപരമായ തന്ത്രമാണ്. ഒരു റെയ്ഡ് ഭയന്നോ, ഒരു റെയ്ഡ് നിമിത്തമോ, അല്ലെങ്കിൽ ബിസിനസ് സുരക്ഷിതമാക്കാൻ വേണ്ടിയോ സംഭാവന നൽകുക. മരുന്നുകളുടെ വില കുറച്ചില്ലെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടികളാണ് സംഭാവന നൽകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 35 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ 1,000 കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയിരുന്നു. അതിൽ നിലവാരമില്ലാത്ത മരുന്നുകൾ ഉത്പാദിപ്പിച്ചതിന് അന്വേഷണത്തിലുള്ള 7 കമ്പനികൾ ഉൾപ്പെടെ സ്ക്രോൾ, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ട്രി എന്നിവയുടെ സംയുക്ത അന്വേഷണത്തിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഈ സംഭാവനകളുടെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുക. 77 കോടി രൂപ സംഭാവന നൽകാമെന്ന് പ്രതിജ്ഞയെടുക്കുകയും വില കുറക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി യഥാർത്ഥത്തിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 12,930 കോടി രൂപ എടുക്കുകയാണ്. നിരവധി ഓഡിറ്റ് റിപ്പോർട്ടുകൾ അവലോകനം ചെയ്തതിനു ശേഷമാണ് സ്ക്രോൾ ടീം ഈ കണക്കുകൂട്ടൽ നടത്തിയത്. നിങ്ങളുടെ നഗരത്തിലെ പ്രധാന പത്രങ്ങൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അവ ഹിന്ദി പത്രങ്ങളാണെങ്കിൽ അത്തരം വിവരങ്ങൾ അവയിൽ കാണില്ല. വാസ്തവത്തിൽ ഒരു റിപ്പോർട്ടിംഗുമില്ല. തൽഫലമായി നിങ്ങൾ ആരോടെങ്കിലും ഇലക്ടറൽ ബോണ്ടിനെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയില്ല. ഭാഗ്യവശാൽ രവീഷ്കുമാർ ഒഫീഷ്യലിന്റെ കാഴ്ചക്കാരെ അറിയിക്കുന്നു. കാരണം ഞങ്ങൾ നിരവധി പത്രപ്രവർത്തകരുടെ സൃഷ്ടികൾ സമാഹരിച്ച് നിങ്ങൾക്ക് അവതരിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പും കുംഭകോണവും പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരാണ് ഇവർ. സ്ക്രോൾ, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി ടീമുകൾ, റിപ്പോർട്ടേഴ്സ് കളക്ടീവിനൊപ്പം ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഘടനകൾ 30 പത്രപ്രവർത്തകർ അഭിമാനിക്കുന്നു. റിപ്പോർട്ടേഴ്സ് കളക്ടീവ് 7 പേരെ സംഭാവന ചെയ്യുന്നു. പേരിനൊപ്പം അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ലെങ്കിലും അവരെ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. സുപ്രിയ ശർമ്മ, ധന്യ രാജേന്ദ്രൻ, അബാൻ ഉസ്മാനി, ആനന്ദ് മംഗനാലെ, അനിഷ സേത്ത്, അഞ്ജന മീനാക്ഷി, ആയുഷ തിവാരി, അസിഫ ഫാത്തിമ, ബസന്ത് കുമാർ, ദിവ്യ ആശ്ലേഷ, ജയശ്രീ അരുണാചലം, ജോയൽ എം. രാജശേഖർ, മരിയ തെരേസ രാജു, നന്ദിനി ചന്ദ്രശേഖർ, നീൽമാധവ്, നികിത സക്സേന, പാർത്തെമെൻ, പൂജ പ്രസന്ന, പ്രജ്വൽ ഭട്ട്, പ്രതീക് ഗോയൽ, പ്രത്യുഷ ദീപ്, രാമാലിക കാർത്തികേയൻ, രാമൻ കിർപാൽ, വൈഷ്ണവി റാത്തോഡ്, രവിനായർ, സാഞ്ചി ഹെഗ്ഡെ, ഷിവബു റഹ്മദ്, സിദ്ധാർത്ഥ മിശ്ര, തബസ്സും ബർണാഗർവാല, നിതിൻ സേത്തി, ഫുർഖാൻ അമീൻ, ഹർഷിത, മായങ്ക് അഗർവാൾ, തപസ്യ, അനുപ് ജോർജ് ഫിലിപ്പ്, റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിലെ ശ്രീഗിരീഷ് ജലീഹൽ, എക്സലൻ എക്സിന്റെ യൂട്യൂബ് ചാനലിലെ പൂനം അഗർവാൾ. അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ജേർണലിസത്തിൽ അനശ്വരമാണ്. ഈ ഓർഗനൈസേഷനുകളുടെ റിപ്പോർട്ടുകൾ വായിച്ച് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ പിന്തുണയ്ക്കുന്നത് നിർണായകമാണ്. ഗോഡി മീഡിയയുടെ കാലത്ത് പത്രപ്രവർത്തകനായി കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്ത് മാസശമ്പളം കാത്ത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്ത സമരമാണ്. ഈ മാധ്യമപ്രവർത്തകർക്ക് നാമെല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം. വിവരാവകാശ നിയമത്തിലൂടെ ആയിരക്കണക്കിന് പേജുകളുടെ വിവരങ്ങൾ നേടിയ മുതിർന്ന മാധ്യമപ്രവർത്തകർ അത്തകൻ ലോകേഷ് ബത്ര എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട്ടിലെത്തിച്ച നിലവാരമില്ലാത്ത ഹിന്ദി പത്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവരുടെ ജോലിയുമായി താരതമ്യം ചെയ്യുന്നത് പത്രപ്രവർത്തന നിലവാരത്തിലെ വ്യത്യാസം എടുത്തുകാണിക്കും. ഇലക്ടറൽ ബോണ്ട് ഇഷ്യൂവിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച പത്രപ്രവർത്തകരുടെ പേരും മുഖവും ഞങ്ങൾ പങ്കുവച്ചവരാണ്. എന്നിരുന്നാലും അമിത് ഷാ അവർക്ക് അഭിമുഖം അനുവദിക്കുന്നില്ല. മറിച്ച് അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാത്ത ചാനലുകളുടെ അവതാരകർക്കാണ്. ആഭ്യന്തരമന്ത്രി ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരു അഭിമുഖം നൽകുകയും പൊതുജനമത് കാണുകയും ചെയ്താൽ സത്യം വെളിപ്പെടും. ഗോഡി മാധ്യമങ്ങളുടെ അവതാരകർ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ധൈര്യപ്പെടില്ല. ഇന്ത്യ അലയൻസ് പാർട്ടിക്ക് 6,000 കോടിയുടെ സംഭാവന എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് വെളിപ്പെടുത്താൻ ഗോഡി ചാനലുകളുടെ പരിപാടിയിൽ അമിത് ഷാ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു. ഇതൊരു സാധുവായ കാര്യമാണെങ്കിലും കമ്പനികളിൽ റെയ്ഡിന് മുമ്പും ശേഷവും ലഭിച്ച തുകകൾ വിശദമാക്കി ബിജെപിക്ക് 12,930 കോടി രൂപ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് അമിത് ഷാ വെളിപ്പെടുത്തിയാൽ അത് കൂടുതൽ പ്രബുദ്ധമാകും. 10 വർഷമായി കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരുന്ന് അഴിമതി തുടച്ചുനീക്കിയതായി അവകാശപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പ് സംഭാവനകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തി. അഴിമതി മുതൽ കൊള്ളയടിക്കൽ വരെ കോൺഗ്രസും തൃണമൂലും സംഭാവന കൈപ്പറ്റിയതായി ചൂണ്ടിക്കാട്ടി വ്യതിചലിക്കുന്നതിനുപകരം BJP ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടണം. ഈ പ്രശ്നം ആർക്ക് എന്തു ലഭിച്ചു എന്നതിനെ മറികടക്കുന്നു. ഇത് മറ്റു പലരെയും തകർക്കാൻ കൃത്രിമമായി നടത്തിയ ഒരു നിയമത്തെക്കുറിച്ചാണ്. റെയ്ഡുകളെ തുടർന്ന് സംഭാവനകൾ തട്ടിയെടുക്കുന്നതായി തെളിയിക്കപ്പെട്ടാൽ അത് കൊള്ളയടിക്കുന്ന ഒരു രൂപത്തെ സൂചിപ്പിക്കുന്നു. റെയ്ഡിംഗ് ഏജൻസികൾ പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലല്ല, BJP സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. ഹലോ, ഞാൻ രവീഷ് കുമാർ.